സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
വിശുദ്ധ ബൈബിളിൽ നിന്നൊരു ഭാഗം ഉദ്ധരിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:14-15 വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയ ചരിത്രഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ ഭാഗം കൂടെ ബൈബിളിൽ നിന്ന് വായിക്കുന്നു. സംഖ്യാപുസ്തകം 21:1 അതിന്റെ 4-9 വരെയുള്ള വാക്യം. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ മൂന്ന് ദിവസത്തെ ഒടുവിലത്തെ രാത്രിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഞാൻ എന്നാൽ കഴിയുന്നതത്തിൽ ലളിതമായിട്ട് തന്നെ സുവിശേഷം അറിയിക്കും. അടുത്ത ഏതാനും നിമിഷം നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരുപക്ഷെ ഈ ഭാഗം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ രൂപാന്തരം പറ്റിയേക്കാം. അനേക സംശയങ്ങൾ മാറ്റുവാൻ സാധ്യതയുണ്ട്. പുതിയ ആത്മീയ തീരുമാനങ്ങൾക്ക് സാധ്യതകളുണ്ട്. പുതിയ വെളിച്ചം കാണുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതം തന്നെ രൂപാന്തരപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാന ആത്മീയ ജീവിതത്തിനാണ്. അതിന്റെ അന്വേഷകരായി നിങ്ങൾ ഇന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. ആ സമയത്തിൽ അല്പം നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങൾക്ക് ദാനമായി നൽകുവാനൊന്നുണ്ട്. അത് സ്വീകരിക്കാതെ ആരും ഇവിടെ നിന്ന് പോകരുത്. നാം വായിച്ചത് സംഖ്യാപുസ്തകത്തിൽ ഒരു ഭാഗമാണ്. ബൈബിൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അതിന്റെ പശ്ചാത്തലം ഒന്നുകൂടെ പറയേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഞാനൊരു കഥാരൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായി കിടന്ന ഒരു കാലത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഏകദേശം 400 പരം വർഷം അവർ ഈജിപ്തിൽ അടിമകളായിരുന്നു. അവർക്കൊരു നാഥനില്ലാതെ അടിമത്തത്തിൽ കഴിഞ്ഞ സന്ദർഭത്തിൽ അവരുടെ നിലവിളി ദൈവം കേൾക്കുകയും മോശ എന്ന പ്രവാചകനെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കണം, കാരണം ഇനിയും ആവർത്തിക്കേണ്ടതാണ്. മോശ എന്നുള്ള പ്രവാചകനെ നേതാവായി ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടി? അടിമ വീടായ ഈജിപ്തിൽ നിന്ന് അവരെ വാഗ്ദാന ദേശത്തേക്ക്, ഇസ്രായേലിലേക്ക്, കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ആ ചരിത്രമെല്ലാം ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്. നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകത്തിൽ അത് വായിക്കാവുന്നതാണ്. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ദൈവം അവരെ പിടിവിച്ചുകൊണ്ടുവന്നത്. ദൈവം അത്ഭുതകരമായാണ് അവരെ പുലർത്തിക്കൊണ്ടു വന്നത്. പല സന്ദർഭങ്ങളിൽ പാറയെ പിളർന്ന് അവർക്ക് ജലം കൊടുത്തു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിൽ ഓർത്ത പോലെ മേഘം അവർക്ക് തണലാക്കി. രാത്രിയിൽ അഗ്നിസ്തംഭത്തിന്റെ പ്രകാശം കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരവലയത്തിൽ സുരക്ഷിതരായി അവർ നടന്നു നീങ്ങുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പാപം മുഖാന്തരം അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. അനേക സന്ദർഭങ്ങളിൽ ദൈവം അവരോട് ക്ഷമിച്ചു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസ്രായേൽ ജാതീയമായി ഒരു പാപം ചെയ്തു. അവർ പാപം ചെയ്തപ്പോൾ ആ പാപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ തുടർന്ന് പറയും. അവർ ദൈവത്തിനെതിരെ വലിയൊരു പാപം ചെയ്തു. ആ ജാതി ഒന്നടങ്കം ഒരു പാപത്തിൽ ഏർപ്പെട്ടു. ആ പാപം ചെയ്തപ്പോൾ ആ പാപം വളരെ ഗുരുതരമായതുകൊണ്ട് ദൈവം ശിക്ഷ അയക്കുവാൻ തുടങ്ങി. അവർ മരുഭൂമിയിലാണ്. അഗ്നിസർപ്പങ്ങൾ അവരെ കടിക്കുവാൻ ഇടയായി തുടങ്ങി. മരുഭൂമിയിൽ കാണുന്ന ഏറ്റവും വിഷമുള്ള സർപ്പങ്ങൾ, സർപ്പങ്ങൾ വന്ന് ശിക്ഷാവിധിയായി കടിക്കുവാൻ തുടങ്ങിയപ്പോൾ ഓരോ സർപ്പവും കടിക്കുമ്പോഴും ഇവർ മരിക്കുവാൻ തുടങ്ങി. മരണം നിലവിളി ഉണ്ടാക്കി. ആകെ പരിഭ്രാന്തിയായി. നമുക്കറിയാലോ, മരണം പരിഭ്രാന്തി ഉണ്ടാക്കും, മരണം നിലവിളി ഉണ്ടാക്കും. അനേകർ മരിക്കുവാൻ തുടങ്ങി. അവർ ഓടി മോശയുടെ അടുക്കിലേക്ക് വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കുക. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം ഒരു പ്രതിവിധി പറഞ്ഞു. അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രതിവിധി. അതാണ് പ്രിയ സഹോദരൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. എന്താണ് ആ പ്രതിവിധി? ദൈവം പറഞ്ഞത്, നിങ്ങൾ അഗ്നിസർപ്പത്തിന്റെ മാതൃകയിൽ ഒരു താമ്ര സർപ്പം ഉണ്ടാക്കുക. പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കുക. ആ സർപ്പമുണ്ടാക്കി, പിച്ചള സർപ്പം ഉണ്ടാക്കി ആ കൊത്തുപണിയോടുകൂടി ആ നിലയിൽ ഉണ്ടാക്കണം. അതൊരു നീളമുള്ള കൊടിമരത്തിൽ കെട്ടണം. എന്നിട്ട് ആ മരുഭൂമിയിലെ ചെറിയ കുന്നിന്റെ മുകളിൽ അത് സ്ഥാപിക്കണം. അടുത്തതാണ് രക്ഷയ്ക്കുള്ള വ്യവസ്ഥ. ശ്രദ്ധിക്കുക, ദൈവം അരുളി ചെയ്തു, സർപ്പത്തിന്റെ കടിയേറ്റിട്ടുള്ളവൻ, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റിട്ടുള്ളവൻ ഇനി ജീവിക്കണമെങ്കിൽ അവൻ കേവലം പിച്ചള സർപ്പത്തിൽ നോക്കിയാൽ മാത്രം മതിയെന്ന്. യുക്തിക്ക് നിരക്കാത്തതാണ് ആ വാക്കുകൾ. പക്ഷെ പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, വാക്കുകൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവൻ പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല. നിങ്ങൾ നോക്കിയാൽ മതി, നോക്കുക, ജീവിക്കും. സർപ്പത്തിന്റെ കടിയേറ്റു, മരണകരമായ വിധത്തിലായി തീർന്നു. മോശ സന്ദേശകന്മാരെ അയച്ചു തുടങ്ങി. ഇസ്രായേൽ പാളയത്തിലെ കൂടാരങ്ങളിൽ ഈ സന്ദേശം പ്രചരിച്ചു. അതാണ് ഗുഡ് ടൈഡിങ്സ് എന്ന് പറയുന്നത്. അതാണ് സുവാർത്ത എന്ന് പറയുന്നത്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലയോ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളെ, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണം ഇവിടെ വ്യാപിക്കുമ്പോൾ ഇതാ ഒരു സദ്വർത്തമാനം, നിങ്ങൾക്കറിയുവാനുള്ള ഒരു സുവിശേഷം. ഇതാ ഒരു നല്ല വർത്തമാനം നിങ്ങളോട് പറയുവാൻ പോകുന്നു. ഇതാ ദൈവം ലളിതമായ ഒരു രക്ഷാമാർഗം വെച്ചിരിക്കുന്നു. ശിക്ഷാവിധി മരണമാണ്. പക്ഷേ നിങ്ങൾ സർപ്പത്തിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ, ആ കൊടിമരത്തിങ്കൽ മാത്രം നോക്കിയാൽ മതി. ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ ദൈവത്തിന്റെ വാക്കിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ജീവിക്കും. അനേകർ അങ്ങനെ ജീവിച്ചു, വിശ്വാസികളായി തീർന്നു. നോക്കാത്തവർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരണമടക്കും. ഇതാണ് പ്രിയ സഹോദരൻ വായിച്ചതിന്റെ ഒരു സംക്ഷിപ്ത വിശദീകരണം. ഇതിനെ ആസ്പദമാക്കി ഞാൻ ഒരു ചെറിയ സന്ദേശം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യമുള്ള നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാനവജാതിക്കുള്ള ആത്മരക്ഷയുടെ ഏറ്റവും ശക്തമായ നിഴലായി പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഭാഗം. ഞാൻ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നിങ്ങളോട് സദ്വർത്തമാനം പറയുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾക്ക് ഒരു സദ്വർത്തമാനമാണ്. ഇന്ന് രാത്രി ഇതിനേക്കാൾ ഒരു സദ്വർത്തമാനം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം ഇത് വിശുദ്ധ ബൈബിൾ നൽകുന്ന വാഗ്ദാനമാണ്. എന്താണ് ഇതിന്റെ പുതിയ നിയമർത്ഥം? എന്താണ് ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനുള്ള ബന്ധം? ഇന്ന് രാത്രി ഇതിന്റെ ആവശ്യബോധമുള്ളവർ, ആത്മീക ആവശ്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പശ്ചാത്തലത്തിൽ ആമുഖമായി ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, താമ്രസർപ്പം ഉയർത്തുവാനുള്ള കാരണം. രണ്ട്, താമ്രസർപ്പം ഉയർത്തിയ വ്യക്തി ആരാകുന്നുവെന്നുള്ളത്. മൂന്ന്, താമ്രസർപ്പം ഉയർത്തിയ സ്ഥലം ഏതാകുന്നുവെന്നുള്ളത്. നാല്, ഉയർത്തിയ വസ്തുവിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ താമ്രസർപ്പത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇന്നത്തെ ആത്മീയ ആവശ്യവുമായി ഇത് ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയ സ്നേഹിത, പാപഭംഗിലമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ഈ ഭാഗം ഒരു രക്ഷാസന്ദേശമാണ്. പ്രിയ സ്നേഹിതരെ, ഞാൻ ആ നാല് തലക്കെട്ടുകൾ ഒന്ന് വിവരിച്ചുകൊള്ളാം. ഒന്ന്, ഉയർത്തപ്പെടുവാനുള്ള കാരണം എന്താണ്? പ്രിയ സഹോദരൻ അവിടെ വായിച്ചു, ദൈവം അവർക്ക് മന്ന എന്നുള്ള ആഹാരമാണ് കൊടുത്തു വന്നിരുന്നത്, സ്വർഗത്തിൽ നിന്നുള്ള ജീവമന്ന. ആ മരുഭൂമിയിൽ ആഹാരമായി ദൈവം അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് അതാണ്. ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് എത്തുന്ന 40 വർഷം അത് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ആ മന്ന ഏറ്റവും രുചികരമായ ആഹാരമായിരുന്നു. ആ മന്ന എന്ന് പറയുന്ന അപ്പം, ജീവന്റെ അപ്പം, അത് കഴിച്ചാണ് ഇസ്രായേൽ മക്കൾ ആ മരുഭൂമി യാത്ര വളരെ സുഭിക്ഷമായി മുന്നേറിക്കൊണ്ടിരുന്നത്. അത് ബൈബിളിന്റെ നിഴലും കൂടെ ആയിരിക്കുന്നു. ബൈബിളിന്റെ നിഴലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് നിഴലാകുന്നു. എന്നാൽ എന്താണ് ഇവർ ചെയ്ത പാപം? ഇവർ ദൈവത്തിന് നേരെ പെറുപെറുത്തു. അവർ പറഞ്ഞു, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ദൈവം കൊടുത്ത അനുഗ്രഹീതമായ ഭോജനത്തെ നിസ്സാരമാക്കി കളഞ്ഞു. ദൈവവചനത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അഗ്നിസർപ്പം കടിക്കുവാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതിന്റെ പുതിയ നിയമം അർത്ഥവും ഇന്നത്തെ അർത്ഥവും അത് തന്നെയാണ്. എങ്ങനെയാണ് മനുഷ്യൻ പാപികളായി തീർന്നത്? നിങ്ങൾ ചരിത്രം അന്വേഷിച്ച് നോക്കുക, മറുപടി കിട്ടുകയില്ല. ഒരു സാഹിത്യ പുസ്തകത്തിനും അതിന് മറുപടി കിട്ടുകയില്ല. മനുഷ്യൻ എങ്ങനെ പാപികളായി തീർന്നു? മനുഷ്യൻ പാപികളായി തീർന്നത് ആദ്യ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ ആദ്യ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിച്ചു, സാത്താന്റെ വാക്ക് വിശ്വസിച്ചു. അങ്ങനെയാണ് ആ വൃക്ഷഫലം. നിങ്ങൾക്കറിയാലോ ആ ചരിത്രം. ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നപ്പോൾ അവർ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിക്കുകയായിരുന്നു, പകരം സാത്താന്റെ വാക്ക് വിശ്വസിച്ചു. ഞാൻ ഈ യോഗത്തിന് കടന്നു വന്നിട്ട് ഞാൻ ഈ യോഗത്തിന് സംഘാടകരെ വിശ്വസിക്കുന്നില്ലെന്നൊരു വാക്ക് ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിവിടെ പ്രസംഗിക്കാൻ ഞാൻ കാണുമായിരുന്നില്ല. കാരണം വിശ്വാസമാണ് നമ്മളെ നിലക്കി നിർത്തുന്നത്. അനേകർ ചോദിക്കാറും, കേവലം ഒരു വൃക്ഷഫലം പറിച്ചു തിന്നാണ് ഇത്രയും വലിയ തെറ്റ്? നിങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുകയില്ല. ആദ്യ മനുഷ്യൻ കേവലം ഒരു പഴം പറിച്ച് തിന്നത് അതിന്റെ ഏറ്റവും ഗുരുതരമായ തെറ്റ്. ആ പഴം പറിച്ച് തിന്നുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, മൗനമായി പ്രസ്താവിച്ചൊരു കാര്യം, ഞങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുന്നു പകരം സാത്താന്റെ വാക്ക് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? മാനവജാതിക്ക് സംഭവിച്ച പാപത്തിന്റെ ഏറ്റവും ഗുരുതരാവസ്ഥ അതാണ്. ആദാം പാപം ചെയ്തപ്പോൾ, നമ്മുടെ ആദ്യ പിതാവ് പാപം ചെയ്തപ്പോൾ ഞാനും നിങ്ങളിലും അവനിലും ഉണ്ടായിരുന്നില്ല. പ്രിയ സ്നേഹിത, നമ്മൾ പിന്നെ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ജനിച്ചുവെങ്കിലും അന്ന് ഏകനായ ആദാം ആ തെറ്റ് ചെയ്തപ്പോൾ അവനിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യജാതി പിന്നീടാണ് പിരിഞ്ഞു പിരിഞ്ഞു വന്നത്. ഈ നൂറ്റാണ്ടായപ്പോൾ നാമൊക്കെ ജനിച്ചു വന്നു. പക്ഷെ ഞാനും നിങ്ങളും ആദാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തെ അവിശ്വസിച്ചതാരാണ്? ആദാം അവിശ്വസിച്ചപ്പോൾ മാനവജാതി മുഴുവൻ അവിശ്വസിച്ചതായിട്ടാണ്. മാനവജാതി മുഴുവൻ അവിശ്വസിച്ചപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ അവിശ്വസിച്ചു. അനേകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു വൃക്ഷഫലം പറഞ്ഞത് എത്ര വലിയ തെറ്റാണോ എന്ന്. ദൈവത്തെ അവിശ്വസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതിന്റെ വ്യക്തമായ ദൃശ്യമായ ഫലം മാത്രമാണ് ആ ഫലം പഴം പറിച്ചു തിന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. ഇതിന്റെ ശിക്ഷാവധി സാത്താന്റെ ഭവനമാണ്. ദൈവം സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നരകമെന്ന് പറയുന്നത്, മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതല്ല. എന്തുകൊണ്ട് മനുഷ്യൻ നരകത്തിൽ പോകുന്നു? ഇന്നും സാത്താന്റെ വാക്ക് വിശ്വസിക്കുന്നവനെ നരകത്തിൽ പോവുകയുള്ളൂ. ഇനി എന്നോട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് പറയുന്നത്? മനുഷ്യൻ എവിടെ വീണുവോ അവിടെ യഥാസ്ഥാനപ്പെടണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ വീഴ്ച സംഭവിച്ച മനുഷ്യൻ ഇനി രക്ഷ നേടണമെങ്കിൽ അവൻ വിശ്വസിക്കണം ദൈവമൊരുക്കിയ രക്ഷാമാർഗത്തിൽ. ആ താമ്രസർപ്പത്തിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. നോക്കൂ, താമ്രസർപ്പം ഉയർത്തപ്പെടുവാനുള്ള കാരണം പാപമെങ്കിൽ എന്താണ് ഇന്നത്തെ താമ്രസർപ്പം? യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. താത്താൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റിട്ടുള്ള മനുഷ്യൻ, എല്ലാ മതങ്ങളും അത് പറയുന്നുണ്ട്. സകല മനുഷ്യരും ഇബിലീസിന്റെ കടി കൊണ്ടെന്ന് മറ്റു മതങ്ങൾ പറയുന്നു. എല്ലാവരും സാത്താനാൽ കടിയേറ്റിട്ടുണ്ട്. ആദാം കടിയേറ്റപ്പോൾ നാം എല്ലാം പാപികളായി തീർന്നു. അതുകൊണ്ട് നമ്മളിൽ വ്യാപരിക്കുന്നത് മരണമാണ്. ഇന്ന് മരിച്ചാൽ ഇതുവരെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ നിത്യമായ ന്യായവിധിയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ഒരു താമ്രസർപ്പത്തി ഉയർത്തിയിരിക്കുന്നു.
പഴയ നിയമത്തിൽ താമ്രസർപ്പം വന്ന താൽക്കാലികമായ നിഴലാണെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവ മാനവജാതിക്ക് ഒരുക്കിയ രക്ഷാമാർഗം, ആറതിലേക്ക് വിശ്വാസത്തോടുകൂടെ നോക്കുന്നുവോ അവർ ജീവിക്കുമെന്നാണ്. ഏദനിൽ സംഭവിച്ച പാപത്തിന് പരിഹാരം അങ്ങനെയേ വരികയുള്ളൂ. സമയത്തിന്റെ കുറവുകൊണ്ട് ഇതിൽ കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്രൂശ് ഉയർത്തപ്പെടുവാനുള്ള കാരണം യേശു ക്രിസ്തു മൂലം ഒരു രക്ഷാപദ്ധതിയും ഒരുക്കുവാൻ കാരണം നാം എല്ലാം സാത്താനാൽ കുത്തപ്പെട്ടതുകൊണ്ടാണ്. മറ്റൊരു വിധത്തിലും നമുക്ക് രക്ഷ നേടുവാൻ കഴിയുകയില്ല. നാം പാപത്തിൽ വീണുപോയത് അവിശ്വാസത്താലാണ്. ദൈവത്തെ എന്ന് വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ രക്ഷ കണക്കിടുകയുള്ളൂ. ഒരു സൽക്കർമ്മങ്ങൾക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല, രക്ഷ നൽകുവാൻ കഴിയുകയില്ല. സൽക്കർമ്മങ്ങളൊക്കെ അതിന്റെ നിലയിൽ നല്ലതായിരിക്കാം, പക്ഷേ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള നീതി അതുകൊണ്ട് ലഭിക്കുകയില്ല. നാം ദൈവത്തെ അവിശ്വസിച്ചുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കുന്നുവെന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സാധിക്കാവുന്നതാണ്. ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, ഇതാ താമ്രസർപ്പത്തിലേക്ക് ഞാൻ നോക്കുന്നു, ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ളതാണ്. രണ്ട് ഉയർത്തിയ വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഒരു പേര് നിങ്ങളുടെ ഓർമ്മയിൽ വേണമെന്ന്. മോശ എന്ന് പറയുന്ന ആ പ്രവാചകനാണ് അത് ഉയർത്തിയത്. നോക്കുക, മോശയാണ് ഈ രക്ഷാമാർഗം അവിടെ ഉയർത്തിയത്. താമ്രസർപ്പത്തെ ഉയർത്തിയത് മോശയാണ്. മോശ ദൈവത്തിന് പകരക്കാരനായി നിന്നുകൊണ്ടാണ് ആ താമ്രസർപ്പത്തെ ഉയർത്തിയത്. ഇന്ന് രാത്രി ഇങ്ങനെ ഞാൻ അതിന്റെ പുതിയ അർത്ഥം പറയട്ടെ, സർപ്പത്തിന്റെ കടി കൊണ്ടവൻ ആർക്കും രക്ഷാമാർഗം ഉയർത്തുവാൻ കഴിയുകയില്ല. സർപ്പത്തിന്റെ കടി കൊണ്ടവനല്ല രക്ഷാമാർഗം ചെയ്യേണ്ടത്, അവൻ ഒരിക്കലും താമ്രസർപ്പത്തെ ഉയർത്തുവാൻ കഴിയുകയില്ല. കാരണം അവൻ സർപ്പത്തിന്റെ കടിയേറ്റവനാണ്, ഏറെ താമസിയാതെ അവൻ മരിച്ചു പോകും. അവന് രക്ഷാമാർഗം ഒരുക്കുവാൻ കഴിയുകയില്ല. ഈ രക്ഷ മനുഷ്യനാൽ അസാധ്യമാണ്. പ്രിയ സ്നേഹിത, മനുഷ്യൻ ദൈവത്തെ കണ്ടുപിടിക്കുവാൻ പല മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ വരുന്ന കർമ്മമാർഗങ്ങൾക്കൊരിക്കലും രക്ഷ നേടിത്തരുവാൻ കഴിയുകയില്ല. കാരണം അത് താമ്രസർപ്പത്തെ സർപ്പത്തിന്റെ കടി കൊണ്ടുവൻ ഉയർത്തുന്നത് പോലെയായിരിക്കും. മോശ ഇത് ഉയർത്തിയപ്പോൾ ദൈവത്തിന് പകരക്കാരനായിട്ടാണ് അത് ഉയർത്തിയത്. അതുകൊണ്ട് ദൈവം തന്നെ ഒരുക്കിയ രക്ഷ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ രക്ഷാമാർഗം എന്നുള്ള പേരിൽ പലതുണ്ട്. ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവരെല്ലാവരും പാപികളാണെന്നാണ് ബൈബിൾ പറയുന്നത്. അവരെല്ലാവരും ദൈവമൊരുക്കിയ ദൈവഭാഗത്തുനിന്നൊരുക്കിയ രക്ഷാമാർഗത്തിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. സർപ്പത്തിന്റെ കടി കൊണ്ട് ഒരു മനുഷ്യനും മാനവജാതിക്ക് ആത്മരക്ഷയുടെ സന്ദേശം നൽകുവാൻ കഴിയുകയില്ല. നാം ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട്. അതാണ് നാം നോക്കേണ്ടത്. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ പ്രത്യേകത അതാണ്. മനുഷ്യനൊരുക്കിയ രക്ഷാമാർഗമല്ലത്, പിതാവായ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം, സ്വർഗം രൂപപ്പെടുത്തിയ രക്ഷാമാർഗം, മനുഷ്യന്റെ സകല പാപവും പ്രായച്ചിത്ത യാഗമായി ആവഹിക്കുവാൻ കഴിയുള്ള ദൈവപുത്രൻ അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യ ശരീരം എടുത്തു വന്ന് നമ്മുടെ പാപങ്ങൾ പകർന്ന് എടുത്ത് ഒഴിച്ചു കളഞ്ഞ രക്ഷാമാർഗം. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പലതും ചെയ്തു കാണുകയില്ലേ? താങ്കൾക്ക് നിശ്ചയമുണ്ടോ? പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ സഹോദര യുവാവേ, താങ്കൾക്ക് നിശ്ചയമുണ്ടോ അത് ദൈവം നൽകിയ രക്ഷാമാർഗമാണെന്ന്? താങ്കൾ സർപ്പത്തിന്റെ കടിയേറ്റൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് മരണം ലോകത്തിൽ വാഴുന്നത്. എപ്പോൾ വേണമെങ്കിലും മനുഷ്യന് മരിക്കാം. ആ നിലയിൽ നിൽക്കുമ്പോൾ താങ്കൾ വിശ്വസിക്കുന്നുവോ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ അവലംബിച്ചതെന്ന്? പക്ഷെ ദൈവത്തിന് സ്തോത്രം, ഒരു വസ്തുത ഞങ്ങൾ ആധികാരികമായി പറയട്ടെ, ഇന്ന് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന സ്ഥലം ദൈവം ഒരുക്കിയ രക്ഷാമാർഗം വിളിച്ചു പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഉയർത്തപ്പെടുന്ന ക്രൂശ് താമ്രസർപ്പത്തിന്റെ പൊരുളാണ്. ഇതാ ക്രൂശ് ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു പിടഞ്ഞു മരിച്ച കുരിശ് താമ്രസർപ്പം എന്ന രക്ഷാമാർഗം എന്നുള്ള നിലയിൽ അതിന്റെ പൊരുളായി ഇതാ ഞങ്ങൾ വിശ്വാസത്താൽ ഉയർത്തുവാൻ പോകുന്നു. കഴിഞ്ഞ 2 ഉയർത്തി നോക്കിയവർ രക്ഷ പ്രാപിച്ചു, ചിലർ പരസ്യമായി എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷാമാർഗം ദൈവത്തിന്റേതായിരിക്കണം. അതുകൊണ്ടാണ് ക്രൂശിന്റെ സന്ദേശം സുവിശേഷം എന്നറിയപ്പെടുന്നത്. 3 ഉയർത്തിയ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടെ ഞാൻ പറയട്ടെ. ഉയർത്തിയ സ്ഥലം എന്ന് പറയുന്നത് മരുഭൂമിയിലാണ് ഉയർത്തിയത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ചിലവർക്കെങ്കിലും തോന്നും, ഇത് വല്ല കെട്ടുകഥയാണോ ഈ പറയുന്നത്? അഗ്നിസർപ്പം കടിക്കുക, കൊടിമരത്തിൽ താമ്രസർപ്പം ഉണ്ടാക്കി അതിനെ വെക്കുക, അതിലേക്ക് നോക്കുമ്പോൾ ജീവൻ പ്രാപിക്കുക. നിങ്ങൾക്ക് ഈ കാര്യം സത്യമാണോന്ന് അറിയണമെങ്കിൽ ഇസ്രായേൽ ടൂറിസത്തോട് ചോദിച്ചാൽ മതി, അപ്പോൾ അറിയാം ദൈവവചനത്തിന്റെ ആധികാരികത. ഇസ്രായേൽ ടൂറിസം ഏതായാലും വെറുതെ പറയുകയില്ലല്ലോ. 2 വഴി നമുക്ക് ഇസ്രായേൽ സന്ദർശിക്കാം. 1 ഈജിപ്റ്റ് വഴി സന്ദർശിക്കാം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ജോർഡാൻ വഴി വരുന്നതാണ്. ആ ജോർഡാൻ വഴി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇസ്രായേൽ ടൂറിസം ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെബോ പർവ്വതത്തിൽ ഒരു ചെറിയ കുന്നാണ്, അവിടെ ഈ താമ്രസർപ്പത്തിന്റെ ഒരു മാതൃക അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ടൂറിസം ഓഫീസിൽ അതിന്റെ രേഖകളുമുണ്ട്. അവിടെ ഇസ്രായേൽ ടൂറിസം പറയുന്നത് ഇതാണ്, പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ വഴിയാണ് ഞങ്ങളുടെ കനാൻ ദേശത്തേക്ക്, ഇസ്രായേലിലേക്ക്, ഈജിപ്തിൽ നിന്ന് വന്നത്. അന്ന് ദൈവത്തോട് അവർ പാപം ചെയ്തപ്പോൾ ദൈവം ഒരുക്കിയ ഒരു താൽക്കാലിക രക്ഷാമാർഗമാണത്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവൻ ഇതിലേക്ക് നോക്കണമെന്ന് പറഞ്ഞ് അവർ അതിന്റെ ഒരു മാതൃക ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ പറയുന്ന വസ്തുതകൾ ഇസ്രായേലിന് നിഷേധിക്കുവാൻ കഴിയില്ല. പ്രിയ സ്നേഹിത, ഞങ്ങൾ പറയുന്നത് ഊഹാപോഹങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നുമല്ല, തേച്ചിട്ട് പറയാവുന്ന ചരിത്ര വസ്തുതകളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയ പൊരുൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, അതിന്റെ യാഥാർത്ഥ്യവും സത്യവും തിരിച്ചറിയുക. വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ക്രൂശ് ഉയർത്തപ്പെടുവാനുള്ള കാരണം പാപമാണ്. മാനവജാതിയുടെ ഇതാ രക്ഷാമാർഗമായ ക്രൂശ് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. രണ്ട്, രക്ഷാമാർഗമായ ക്രൂശ് ദൈവഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രായശ്ചിത്ത യാഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗമാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്ന രക്ഷാമാർഗം ദൈവമൊരുക്കിയ രക്ഷയാണ്. പ്രിയ സ്നേഹിത, മനുഷ്യന്റെ ബുദ്ധി അതിന് അടിസ്ഥാനമല്ല, മനുഷ്യന്റെ വിചാരങ്ങളോ ചിന്തകളോ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ദൈവം രൂപം നൽകിയ ആ രക്ഷയിൽ ദൈവത്തിന്റെ പുത്രൻ നിങ്ങൾക്ക് പകരമായി മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷ ഒരുക്കിയത് ദൈവം തന്നെയാണ്. ഇവിടെ ഉയർത്തിയ സ്ഥലം മരുഭൂമിയാണ്. നെബോയ്ക്ക് സമീപമുള്ള ആ പ്രദേശം, അവിടെ ഒരു ചെറിയ കുന്നുണ്ട്. ഇന്ന് ആ കാണുന്ന മാതൃക പോലെ തന്നെയാണ് അന്നും മോശം ചെയ്തത്. എന്തിനാണ് ഈ കുന്നിന്റെ മുകളിൽ വെച്ചത്? ആർക്കും അത് അദൃശ്യമായി പോകരുത്. ഒരു താഴ്വരയിൽ വെച്ചാൽ സർപ്പം കടിക്കുന്നവരെ അത് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അത് ഒരു കുന്നിന്റെ മുകളിൽ വെക്കുവാൻ പറഞ്ഞത് ആരും മരിക്കാതിരിക്കുവാനാണ്. അഗ്നിസർപ്പം കടിച്ചാലും ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നോക്കി രക്ഷപ്പെടുവാൻ കഴിയണം. നോക്കുവാൻ കഴിയുന്ന ആർക്കും നോക്കുവാൻ കഴിയണം. നോക്കുക, ഇന്ന് രാത്രി അതിന്റെ പൊരുൾ ഞാൻ പറയട്ടെ. ക്രൂശ് ഉയർത്തപ്പെട്ടത്, ഇന്ന് ലോകത്തിന്റെ രക്ഷാമാർഗമായ ക്രൂശ് ഉയർത്തപ്പെട്ടത്, അവിടെ താമ്രസർപ്പത്തിന്റെ പൊരുളായ നസറായനായ യേശുവിനെ ഉയർത്തിയത് ലോകത്തിന്റെ മധ്യത്തിൽ കാൽവറിയുടെ മുകളിലാണ്. പ്രിയ സ്നേഹിത, ലോകത്തിന്റെ അറ്റത്തുള്ളവരെല്ലാം കാണുവാൻ വേണ്ടി, ഭാരതത്തിലുള്ളവർക്ക് കാണുവാൻ വേണ്ടി, പാശ്ചാത്യ പൗരസ്ത്യ ലോകങ്ങൾക്ക് കാണുവാൻ, ഇതാ യെരുശലേമിൽ ലോകത്തിന്റെ മധ്യമാണ് യെരുശലേം. അതിന്റെ കാൽവറി മലമുകളിൽ ഉയർത്തപ്പെട്ട താമ്രസർപ്പം, അതാണ് ദൈവത്തിന്റെ രക്ഷാമാർഗം. നിങ്ങൾക്കത് കണ്ടില്ലെന്ന് പറയുവാൻ കഴിയുകയില്ല. അതാണ് ഇന്ന് രാത്രി വിശ്വാസത്താൽ ഞങ്ങൾ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾക്ക് അത് കാണുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നാം ചിന്തിക്കുന്നത് ആത്മീയ വിഷയങ്ങളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലും ഇന്ന് നിങ്ങൾക്കത് ദൈവവിശ്വാസത്താൽ കാണുവാൻ കഴിയും, അനുഭവിച്ചറിയുവാൻ കഴിയും. ഉയർത്തിയ സ്ഥലം മരുഭൂമിയാണെങ്കിൽ ക്രൂശ് ഉയർത്തിയത് ഈ ലോകത്തിൽ തന്നെ. എന്തുകൊണ്ടാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് കാലുകുത്തിയപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പ്രമുഖ ദിനപത്രം, അവർ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധരായ 10 പേരെ ഇന്റർവ്യൂ ചെയ്തു. രാഷ്ട്ര തന്ത്രജ്ഞന്മാർ, ഭരണാധികാരികൾ, അതുപോലെ തന്നെ മറ്റ് പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള 10 പേർ. അതിൽ 9 പേർ അങ്ങനെയുള്ളവരായിരുന്നു. 10-ാമൻ സുവിശേഷ പ്രസംഗനായ ബില്ലി ഗ്രഹാം ആയിരുന്നു. 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഈ 10 പേരെയും ഇന്റർവ്യൂ ചെയ്തു. ആ 10 പേരുടെയും പ്രസ്താവന ന്യൂയോർക്ക് ടൈംസിൽ പിറ്റേ ദിവസം പ്രസിദ്ധപ്പെടുത്തി. 9 പേരും ഏതാണ്ട് ഇപ്രകാരം അവകാശപ്പെട്ടു, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്, ഇതൊരു ചരിത്ര നിമിഷമാണ്. 9 പേരും ഈ വിധത്തിൽ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ബില്ലി ഗ്രഹാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതല്ല വലിയ കാര്യം, ദൈവപുത്രൻ ഭൂമിയിൽ കാലുകുത്തിയതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാ ദൈവപുത്രൻ ഭൂമിയിൽ കാലുകുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? മോശം അനുഭൂമിയിൽ പിച്ചള സർപ്പത്തി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ലോകത്തിന്റെ മധ്യത്തിൽ പ്രായച്ചത്തയാഗമായി തീരുവാൻ, ആർക്കും കാണുവാൻ വേണ്ടി മനുഷ്യനായി ഇതാ കടന്നു വരുന്നു. നോക്ക, ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കണമെങ്കിൽ ആ പിച്ചള എത്രമാത്രം അടിച്ച് രൂപം വരുത്തേണ്ടത് ആവശ്യമാണ്. അത് തീയിൽ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ആ ലോഹം പിന്നീടാണ് ഒരു ആകൃതി വരുന്നത്. അത് ഉയർത്തപ്പെടുമ്പോഴാണ് മനുഷ്യൻ വിശ്വാസത്താൽ ദൈവവാക്കിൽ നോക്കി രക്ഷപ്പെടുന്നത്. ദൈവം മനുഷ്യനായി വന്നു. എബ്രായ ലേഖനം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി, എന്തുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു? ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ആർക്കും മനുഷ്യന് വേണ്ടി രക്ഷ നേടി തരുവാൻ കഴിയുകയില്ല. എന്റെ ഈ പ്രിയ സഹോദരന് വേണ്ടി എനിക്ക് പ്രായച്ചതയാഗമായി തീരുവാൻ കഴിയുകയില്ല. കാരണം ഞാനും ജന്മനാ പാപിയായിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ വിശ്വാസികളായെന്നുള്ളത് മറ്റൊരു കാര്യം. ആദാമ്യ സന്തതിയായി ജനിച്ച എല്ലാ മനുഷ്യരും, അവരെ നമുക്കൊരു വൃത്തത്തിൽ ഉൾപ്പെടുത്താം, ജന്മന കർമ്മണ പാപികൾ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പരിശുദ്ധമായ രക്തം ചൊരിയപ്പെടണമായിരുന്നു. എന്റെ പാപം മറ്റൊന്നിലേക്ക് ആമുഖിക്കപ്പെടണമായിരുന്നു. അതാർക്കും സാധ്യമല്ലാതിരിക്കെ പരിശുദ്ധനായ ദൈവപുത്രൻ മനുഷ്യനായി കടന്നു വന്ന് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് ഒരൊഴിഞ്ഞ പാത്രമായി കടന്നു വന്ന് ഇതാ കാൽവറി ക്രൂശിലേക്ക് കയറുന്നു. നമ്മുടെ പാപമെല്ലാം അവന്റെ മേൽ ആമോഹിച്ചുകൊണ്ട് നാം നരകത്തിൽ അനുഭവിക്കേണ്ട ന്യായവിധി 6 മണിക്കൂർ ക്രൂശിൽ അനുഭവിച്ചു തീർത്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവൻ ക്രൂശിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ നോക്കി രക്ഷപ്പെട്ടു, എന്നെ നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ലോക ചരിത്രത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആ രക്ഷ സ്വീകരിക്കാം. ലോക ചരിത്രത്തിൽ ആർക്കും അങ്ങനെ പറയുവാൻ കഴിയുകയില്ല. എല്ലാവരും സാത്താനാൽ കുത്തുകൊള്ളപ്പെട്ടവർ, നന്മകൾ മനുഷ്യൻ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ രക്ഷകന്റെ യോഗ്യത ആർക്കും ഉണ്ടാകുകയില്ല. ഒരുവന് മാത്രം, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് മാത്രം, അവനാണ് യഥാർത്ഥ രക്ഷകൻ. നാം ഇതുവരെ ചിന്തിച്ചു വന്നത് രക്ഷാമാർഗം ഉയർത്തപ്പെടുവാനുള്ള കാരണം ലോകത്തിന്റെ പാപം, മാനവജാതിയുടെ പാപം, നമ്മുടെ ഓരോരുത്തരുടെയും പാപം. ഇന്നിവിടെ പ്രസ്താവിക്കുന്ന രക്ഷാമാർഗം സൗജന്യമാണ്. പ്രിയ സ്നേഹിതരെ, ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ടതില്ല. ഇതാ താമസർപ്പമുയർത്തി, ക്രൂശ് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന് നിങ്ങളുടെ യാതൊന്നും ആവശ്യമില്ല. കാത്താൻ പിടിവിട്ടു കൊടുക്കാത്ത വജ്രം പോലെ കഠിനമായ ഹൃദയമുണ്ടല്ലോ. കൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കൊടുക്കുക. അത് ക്രൂശിലേക്ക് നോക്കുക. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിക്കുവാൻ അവകാശമില്ലാത്ത നീ മരിച്ചിരിക്കുന്നു. അങ്ങയുടെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങാണ് എന്റെ കർത്താവ്, അങ്ങാണ് എന്റെ രക്ഷിതാവ്, അങ്ങാണ് എന്റെ ദൈവം. ഇതാണ് സുവിശേഷം. നിങ്ങളുടെ കർമ്മ പദ്ധതികൾ അവിടെ അവസാനിക്കും. ക്രൂശിലെ ചുമട്ടില്ലാതെ ഒന്നും സ്ഥാനമില്ല. നിങ്ങളുടെ ഹൃദയം ഉയർത്തപ്പെട്ട വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ക്രൂശിലേക്ക് നോക്കിയാൽ ആ ക്രൂശാണ് പ്രിയ സ്നേഹിത രക്ഷാമാർഗം. ഇതായത് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി, നോക്കിയാൽ മാത്രം മതി. ദൈവപുത്രൻ ഭൂമിയിൽ കാലുകുത്തി. എന്തിനു വേണ്ടി? നിങ്ങളെ രക്ഷിക്കും. സൗജന്യമായി നിത്യസ്വർഗം നൽകുവാൻ ഏറെ താമസിയാതെ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുന്നു. ഈ ക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു. അവൻ ജീവിക്കുന്ന നാഥനാണ്. ഇന്ന് നിങ്ങൾ അവനെ വിശ്വസിക്കാതെ മടങ്ങിപ്പോകരുത്. മരണത്തിനപ്പുറം അവന് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ലഘൂകരിക്കുവാൻ അവന് കഴിയും. പക്ഷെ ആദ്യം വേണ്ടത് ആത്മാവിന്റെ രക്ഷ സാധിക്കുക എന്നുള്ളതാണ്. പലർക്കും ഭൗതികമായത് കിട്ടുമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാൻ വളരെ താല്പര്യമാണ്. ദൈവത്തിന്റെ വാഗ്ദാനം ശ്രദ്ധിക്കുക. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ സകലത കിട്ടുമെന്നാണ്. മുമ്പേ ചെയ്യേണ്ടത് മുമ്പേ ചെയ്യണം. ആത്മാവിന്റെ രക്ഷ, താമ്രസർപ്പത്തിലേക്ക് നോക്കുക, ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുക. ഇന്ന് നമുക്ക് കാണുന്ന താമ്രസർപ്പം ക്രൂശാണ്. അത് ഉയർത്തിയ സ്ഥലം ലോകത്തിന്റെ മധ്യഭാഗം. 2000 പരം വർഷങ്ങളായി സുവിശേഷം പ്രസംഗിക്കുന്ന സന്ദർഭങ്ങളിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിൽ നിന്ന് പാപികൾ അത് ദർശിച്ചിട്ടുണ്ട്. എത്രയോ ആയിരങ്ങളുടെ കഠിനമായ പാപങ്ങൾ ആ പരിശുദ്ധ രക്തത്തിൽ പൂർണ്ണമായി മോചിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, നീ ഞങ്ങളെ വീണ്ടെടുത്തു. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറി. നിന്റെ പുനരുദ്ധാന ശക്തിയാ ഞങ്ങൾ ജീവിക്കുന്നുവെന്ന് എത്രയോ വിശുദ്ധന്മാർ പറഞ്ഞു. അവരെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ജീവിതത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ സുവിശേഷ ദൈവാത്മാവ് കൊണ്ടുവന്നപ്പോൾ വിശ്വാസത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു. ദൈവം ജാതി നോക്കുന്നില്ല പ്രിയ സ്നേഹിത, വർണ്ണം നോക്കുന്നില്ല, വർഗം നോക്കുന്നില്ല. സർവശക്തനായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെയാണ് നോക്കുന്നത്. നോക്ക്, ആർക്കും കാണാവുന്ന വിധത്തിൽ രക്ഷാമാർഗമുണ്ട്. ഇന്ന് വളരെ വ്യക്തമായത് വരച്ചു കാണിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി നോക്കുക, ഉയർത്തപ്പെട്ട രക്ഷാമാർഗത്തിന്റെ പ്രത്യേകത. താമ്രസർപ്പം ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. യേശു ക്രിസ്തു തന്നെ തന്റെ സ്വന്തം വാഗോണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. യോഹനാന്റെ സുവിശേഷം 3 അതിന്റെ 15 വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ താനാണ് താമ്രസർപ്പത്തിന്റെ പൊരുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ ഇങ്ങനെ പറയുകയുണ്ടായി, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ശ്രദ്ധിക്കുക പ്രിയ സ്നേഹിത, അടുത്ത് താൻ പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ആ ക്രൂശിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടത് തന്നെ. അടുത്ത വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം. ലോക പ്രസിദ്ധമായ വാക്യം. കേവലം ആ വാക്യം വായിച്ച് എത്രയോ പേർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ വാക്യത്തെ കുറിച്ച് തന്നെ ഒരു പ്രസംഗമുണ്ട്. പക്ഷെ ഞാൻ ആ വാക്യം മാത്രം ഉദ്ധരിക്കട്ടെ. മോശമൊരു ഭൂമിയിൽ സർപ്പത്തി ഉയർത്തിയതുപോലെ എന്നെയും ഉയർത്തേണ്ടതാകുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞു. യേശു ക്രിസ്തുവിനെ നോക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടത് തന്നെ. അടുത്ത മഹത്തായ വാക്യം, ഞാനത് പറവ് മാത്രം ചെയ്യാം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. താമ്രസർപ്പം പോലെ ദൈവമായിരുന്നവൻ മനുഷ്യപ്രകൃതിയിലേക്ക് വന്നു. പാപമൊഴികെ വിശപ്പും ദാഹവും എല്ലാം അനുഭവിച്ച് നമുക്ക് വേണ്ടി 30+ വർഷങ്ങൾ ജീവിച്ച് 33.5 വയസ്സുള്ളപ്പോൾ 3.5 വർഷം ദൈഹിക ശുശ്രൂഷയ്ക്ക് ശേഷം താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു താമ്രസർപ്പം പോലെ ഉയർത്തപ്പെടുവാനായിരുന്നു. എല്ലാവരും നോക്കി രക്ഷപ്പെടുവാൻ വേണ്ടി യഹൂദന്മാർ അവനെ ക്രൂശിച്ചുവെങ്കിലും അവൻ നമുക്ക് രക്ഷാമാർഗമായി തീർന്നു. ക്രൂശിലും 6 മണിക്കൂർ നേരം വേദം മുഴുവൻ അനുഭവിച്ചു. 6000 വർഷം മാനവജാതി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഞാനും നിങ്ങളും നരകത്തിൽ നിത്യത മുഴുവനും ന്യായവിധിയിൽ കഴിയേണ്ട ആ ന്യായവിധി. ആദ്യ മനുഷ്യരാളുള്ള പീഡനങ്ങൾ താൻ അനുഭവിച്ചു ക്രൂശിൽ. അടുത്ത 3 മണിക്കൂർ കൂരിരുളിൽ താൻ ആയി തീർന്നതിനു ശേഷം മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷാവധി മുഴുവൻ ദൈവമായ ഇരുളിൽ പുത്രനോട് ചെയ്തു തീർന്നു. കേട്ടിട്ടുണ്ടല്ലോ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനെ കുറിച്ച്. ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുവാൻ അമേരിക്കയിലെ പല യുവതി യുവാക്കൾമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ്. അതിലെ കർത്താവ് യേശു ക്രിസ്തു അനുഭവിക്കുന്ന പീഡകൾ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തിയേറ്റർ വിട്ടിറങ്ങി. അത് പലരും മുഴുവനായിട്ട് കണ്ടിട്ടില്ല. കാരണം യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ കണ്ടു നിൽക്കുവാൻ കഴിയുകയില്ല അതിനകത്ത്. അതേവിധം തീവ്രമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു വസ്തുത പറയട്ടെ, ആ ചിത്രീകരണം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ചില കാര്യങ്ങൾ അവർ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ക്രൂശിലെ ആദ്യ 3 മണിക്കൂർ നേരത്തെ യാതന മാത്രമാണ്, മനുഷ്യൻ ചെയ്ത യാതനകൾ. അടുത്ത 3 മണിക്കൂർ അന്ധകാരത്തിന്റെ നടുവിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നല്ലറി നിലവിളിച്ച ആ നിമിഷങ്ങളിൽ ആ ഇരുളിന്റെ 3 മണിക്കൂർ തൊണ്ട വരളുന്നവനായി ചങ്ക പൊട്ടുന്നവനായി ദൈവപുത്രൻ അനുഭവിച്ച നഷ്ടാനുഭവങ്ങൾ ഒരിടത്തും രേഖയാക്കിയിട്ടില്ല. ഒരു ആരാധന യോഗങ്ങളിലും അത് വിവരിക്കുവാൻ കഴിയുകയില്ല. ബൈബിൾ പോലും അത് രേഖയാക്കിയിട്ടില്ല. പ്രിയ സ്നേഹിതരെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന് ദൈവപുത്രൻ യാഗമായി തീർന്ന കഷ്ടമനുഭവിച്ച ആ നിമിഷങ്ങൾ സുവിശേഷങ്ങളിൽ കാണുന്ന വിവരണം ആദ്യത്തെ 3 മണിക്കൂർ നേരത്തെ വിവരണം മാത്രമാണ്. മനുഷ്യൻ ചെയ്ത പ്രശ്നങ്ങൾ അടുത്തതാരം കണ്ടിട്ടില്ല. ഫാഷൻ ഓഫ് ക്രൈസ്റ്റിൽ അതൊന്നും കാണുവാൻ കഴിയുകയില്ല. ഞാനും നിങ്ങളും നരകത്തിൽ അയ്യം വിളിക്കേണ്ട നിലപടി കർത്താവ് അനുഭവിച്ചു. അവൻ ഇതാ ഉയർത്തപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പോഴേ നോക്കാം. പ്രിയ സ്നേഹിത, ഈ പ്രസംഗം കഴിയുന്നവരെ നിൽക്കണ്ട. കർത്താവെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് ഇപ്പോഴേ നിങ്ങൾക്ക് അവകാശപ്പെടാം. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഹൃദയം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷണം നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത്ര ലളിതമാണ് ദൈവത്തിന്റെ രക്ഷ, അത്ര സൗജന്യമാണ് ദൈവത്തിന്റെ രക്ഷ. അടുത്തൊരു ചെറിയ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉയർത്തപ്പെട്ടത് താമ്രസർപ്പമാണെങ്കിൽ ഇന്ന് അത് ക്രൂശിന്റെ നിഴലാണ്, ക്രൂശിന്റെ പൊരുളായി കാണുവാൻ കഴിയും. നാം ചിന്തിച്ചുവല്ലോ ഇനി എന്താണ് പരിഹാര മാർഗം. താമ്രസർപ്പത്തെ നോക്കുക. ഒരേ സമയം നിങ്ങളെ ആ മരുഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുപോകും, അതിന്റെ പൊരുളായ ക്രൂശിങ്കിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഞാൻ 6 വസ്തുതകളായി മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എന്താണ് പരിഹാര മാർഗം? എന്താണ് ആത്മരക്ഷയുടെ മാർഗം? എന്താണ് പാപക്ഷമയുടെ മാർഗം? എന്താണ് നിത്യജീവന്റെ മാർഗം? ബൈബിൾ എന്താണ് ഈ സംഭവത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്? ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 1, നിങ്ങൾ സാത്താനാൽ കടിയേറ്റു എന്നുള്ള യാഥാർത്ഥ്യം. 2, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. 3, രക്ഷയ്ക്ക് മറ്റ് യാതൊരു മാർഗവുമില്ലെന്ന യാഥാർത്ഥ്യം. 4, നോക്കുക എന്നുള്ള വാഗ്ദാനത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം. 5, നോക്കി രക്ഷപ്പെട്ടവർ ജീവിക്കുന്ന സാക്ഷികളാണെന്നുള്ള യാഥാർത്ഥ്യം. 6, നിങ്ങൾ നരകത്തിൽ പോയാൽ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഞാൻ അത് ഓരോ വാക്കായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ സ്നേഹിത, നിങ്ങൾ സാത്താനാൽ കടിയേറ്റിരിക്കുന്നു. മാനവജാതി മുഴുവൻ പാപിയായിരിക്കുന്നു. പാപിയാണെന്നുള്ള ബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ആർക്കാണ് രക്ഷകൾ വേണ്ടിയത്? പാപബോധം വരുന്നവർക്ക്. ദൈവം പറയുന്നു എല്ലാവരും പാപികളാണെന്ന്. പരീശനെ പോലുള്ളവന്റെ അത് ബോധ്യം വരുന്നില്ല. നാം അങ്ങനെ ആകല്ലേ. ദൈവമേ നീ എന്നെ പാപി എന്ന് വിളിച്ചാലാ ഞാൻ പാപി തന്നെയാണ്. 1, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം. 2, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം. കാരണം ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പാപത്തിൽ ജനിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ ജന്മപാപികളാണെന്ന്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്നാണ് ജന്മപാപത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്. എന്താണ് അതിന്റെ തെളിവ്? മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മരിക്കുവാൻ സാധ്യതയുണ്ട്. ഏറിപ്പോയാൽ 70-80 വർഷം മരിച്ചേ പറ്റുകയുള്ളൂ. മരണത്തിന്റെ നിയമം എന്ന് പറയുന്നത് പാപമാണ്. ഗർഭസ്ഥ ശിശു പോലും മരിക്കുവാൻ സാധ്യതയുണ്ട്. നാം ഇങ്ങനെ ജീവനോടിരിക്കുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. പാപം ലോകത്തിൽ വാഴുന്നത് കൊണ്ട് ഏതു വിധത്തിലും എപ്പോഴെങ്കിലും നാം മരിച്ചേ മതിയാകുള്ളൂ. നോക്ക്, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശാരീരികമായ മരണം സംഭവിച്ചാൽ ബൈബിൾ പറയുന്ന ഒരു 2 മരണമുണ്ട്. ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോകുന്ന 2 മരണം, അത് താങ്ങുവാൻ ആർക്കും കഴിയില്ല. പ്രിയ സ്നേഹിത, നമ്മുടെ ആത്മാവ് നിത്യമായ യാതനാസ്ഥലത്തേക്ക് പോകും. ധനവാൻ യാതനാസ്ഥലത്ത് കിടന്ന് പിടഞ്ഞപ്പോൾ അവന് വേണ്ടി ഒരു രക്ഷാമാർഗവും ചെയ്യുവാൻ ഭൂമിയിൽ ആർക്കും കഴിഞ്ഞില്ല. രക്ഷയ്ക്ക് മറ്റു യാതൊരു മാർഗവുമില്ല. നാം മരിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവ് മരണസമയത്ത് ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം യുദ്ധസമയത്ത് ശത്രു അദ്ദേഹത്തെ വാൾ കൊണ്ട് കുത്തി, പുറകിൽ കൂടെ കുത്തിയവൻ ഓടിക്കളഞ്ഞു. ആ കൊത്തു കൊണ്ടുടനെ അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം മറ്റൊരുവനെ വിളിച്ചു പറഞ്ഞത്, എന്റെ പ്രാണൻ പകുതി എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ സ്ഥിതി. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരിക്കാം. അനേകരുടെ സ്ഥിതി ഇതാണ്. നോക്കാം, രക്ഷയ്ക്ക് മറ്റു യാതൊരു മാർഗവുമില്ല. എന്താണ് പത്രോസ് ശ്ലീഹ പറയുന്നത്? മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. വീണ്ടും ഞാനൊരു വസ്തുതയോട് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്കുക മാത്രമേ ഉള്ളൂ രക്ഷാമാർഗം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ അതിന്റെ 45-ാം അധ്യായത്തിൽ അതിന്റെ 22-ാം വാക്യം ക്രൂസിൽ നിന്നുള്ള കർത്താവിന്റെ മൊഴിയുടെ ഒരു പ്രാവചനിക ഭാഗമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വാക്കായി, പുതിയ നിയമ താമ്രസർപ്പമാകുന്ന ക്രിസ്തുവിന്റെ വാക്കായി, എല്ലാവർക്കും രക്ഷ നേടുവാൻ കഴിയുന്ന രക്ഷാമാർഗത്തിന്റെ വാക്കായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് നോക്കി രക്ഷ നേടുകൊള്ളുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, ക്രിസ്തുവിന്റെ ആഹ്വാനത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കുക, എന്താണ് ക്രിസ്തു പറയുന്നത്? എങ്കിലേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക എന്ന് പറയുന്നു. എങ്കിലേക്ക് നോക്കുക, ഇതാ ഞാൻ ഗദസമനയിൽ അതിവിധയിലായിരിക്കുന്നു, നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിന്റെ മഹിമ വിടിഞ്ഞ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, നിന്റെ പാപത്തിന് വേണ്ടി ഇതാ എന്റെ നിലത്ത് വീഴുന്ന വലിയ വെട്ടത്തുള്ളികൾ. എങ്കിലേക്ക് നോക്കുക, ഇതാ പടയാളികൾ എന്നെ പിടിച്ചു കഴിഞ്ഞു. എങ്കിലേക്ക് നോക്കുക, ഈ താമ്രസർപ്പത്തിലേക്ക് നോക്കുക, ഇതാ അവരെന്നെ ഒരു കൊള്ളക്കാരനെ പോലെ ന്യായാധിപന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. എങ്കിലേക്ക് നോക്കുക, ഇതാ പീലാത്തോസിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, ഇതാ ഒരുതൻ എന്റെ മുഖത്തടിക്കുന്നു, അവരെന്റെ മുഖത്ത് രോമം മുഴുവൻ പൊഴിച്ചെടുക്കുന്നു. മകനെ എങ്കിലേക്ക് നോക്കുക, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നത്, ഒരു പടയാളി എന്നെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇതാ ഭാരമുള്ള മരക്കുരിശ് അവർ വെച്ചു കഴിഞ്ഞു. എങ്കിലേക്ക് നോക്കുക, ഇതാ ഞാൻ ഗോൾഗോൽത്തായിലേക്ക് നടന്നു നീങ്ങുന്നു. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. മകനെ എങ്കിലേക്ക് നോക്കുക, സകല മുസ്ലിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ഇതാ ഞാൻ നടന്നു നീങ്ങുന്നു, ഇതാ ഞാൻ പുരുഷനുക്ക് മുന്നുകൊണ്ട് നടന്നു നീങ്ങുന്നു. എന്റെ പുറകിൽ മുഴുവൻ പടയാളികളാണ്, എന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി, ഞാൻ തനിയായിരിക്കുന്നു. എങ്കിലേക്ക് നോക്കുക, ഇതാ ഞാൻ ഗോൾഗോൽത്ത മലമുകളിൽ വന്നിരിക്കുന്നു, ഞാൻ പരിക്ഷീണനായിരിക്കുന്നു. എങ്കിലേക്ക് നോക്കുക, ഇതാ അവരെന്നെ കുരിശിലേക്ക് കടത്തി കഴിഞ്ഞു, എന്റെ കൈകളിൽ അവർ ആഞ്ഞടിച്ചു, കാലിലും പാണികൾ എന്റെ കൈകളിൽ കുരിശിന്മേൽ ആഞ്ഞടിക്കുന്നു, എന്റെ കാലിൽ അവർ ആഞ്ഞടിക്കുന്നു. ഇതാ ഞാൻ പിടഞ്ഞു മരിക്കുവാൻ തുടങ്ങുന്നു. എങ്കിലേക്ക് നോക്കുക, എന്റെ തലയിൽ മുന്തിരിയിടം വെച്ച് കഴിഞ്ഞു, അതിനൊരുവൻ ആഞ്ഞടിച്ചു, എന്റെ തലയിൽ നിന്ന് രക്തം താരധാരയായി ഒഴുകുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ പാപികൾക്ക് വേണ്ടി പാപികളുടെ മരണം അനുഭവിക്കുന്നു. കടന്നുപോകുന്നവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മരണം അനുഭവിക്കുന്നു. എങ്കിലേക്ക് നോക്കുക, ഇതാ കുരിശുയർത്തുന്നു അവർ, കുരിശ് സ്ഥാപിക്കുവാൻ അവർ കുഴിയെടുത്ത് കഴിഞ്ഞു. ഇതാ ദൈവപുത്രനോടുകൂടെ ആണികളാലെ കുരിശിൽ ആഞ്ഞടിച്ചതിന് ശേഷം, താഴ്ത്താളുകൾ കുരിശിൽ ബന്ധിച്ചതിന് ശേഷം, ഇതാ കുരിശുയർത്തുന്നു, ഇതാ കുരിശ് അവർ നാട്ടിക്കഴിഞ്ഞു. ഇതാണ് താമ്രസർപ്പം ഉയർത്തി ലോകത്തിലെ സർവ്വപാപങ്ങൾക്കും വേണ്ടി. താമ്രസർപ്പം കേവലം ഇസ്രായേലിന്റെ മാത്രം താൽക്കാലികമായ അഗ്നിസർപ്പത്തിലുള്ള വിടുതലാണെങ്കിൽ, സാക്ഷാൽ താമ്രസർപ്പം യേശു ക്രിസ്തു രക്ഷാമാർഗമായവൻ, ഇതാ അവൻ ഉയർത്തിക്കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, രണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മരണാനന്തരം നമ്മുടെ ആത്മാവിന് വേണ്ടി ആർക്കുമൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് സാത്താന്റെ പോഷ്കാണ്. ഞാൻ എന്റെ സുഹൃത്തിനോട് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, അദ്ദേഹത്തോട് ആത്മരക്ഷയെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത്, അതിൽ ഞാൻ വളരെ ക്ലേശം കണ്ടെത്തുന്നില്ല, അസ്വസ്ഥനല്ല, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ വീട്ടുകാരും പുരോഹിതനും അത് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ, ഈ 47 വയസ്സുകൊണ്ട്, ഈ 47 വർഷമായിട്ട് നിനക്ക് വേണ്ടാത്ത ആത്മാവിന്റെ രക്ഷയെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർ ചെയ്യുമെന്ന് പറയുന്നത് അത് ആരുടെ പോഷകാണ്? പകച്ചുപോയി. ഈ 47 വർഷം നിനക്ക് വേണ്ട ആത്മരക്ഷ നീ പറയുന്നു മരിച്ചതിന് ശേഷം പുരോഹിതൻ നോക്കിക്കൊള്ളുമെന്ന്. പുരോഹിതന്റെ രക്ഷ വേണമെങ്കിൽ പുരോഹിതൻ നോക്കണം. നിങ്ങളുടെ പ്രായം വെച്ച് ഞാൻ പറയട്ടെ, ഇത്രയും വർഷമായില്ലേ ഈ ആത്മരക്ഷ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളതിനു വേണ്ടി ക്രിയ നടത്തുമെന്ന് വിശ്വസിച്ചാൽ, വിനയത്തോടുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് സാത്താന്റെ പോഷ്കാണ്. നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് നോക്കാം. തർപ്പത്തിന്റെ കടി ഏറ്റവും നോക്കണം, മറ്റാർക്കും അത് നോക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ എന്താ ചെയ്യുന്നറിയാമോ? നോക്കുക ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും. മനുഷ്യന് കർമ്മമാർഗങ്ങൾ ചെയ്ത് രക്ഷ നേടുവാനാണ് താൽ. എന്നാൽ കേവലം വിശ്വാസത്താൽ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് പലർക്കും വിശ്വസിക്കുവാൻ പ്രയാസം. നോക്കുക ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യും മനുഷ്യൻ. ദൈവത്തിന് വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം വേണം. നാം നോക്കണം, നാം ദൈവപുത്രനെ വിശ്വാസത്താൽ സ്വീകരിക്കണം. പാപം സംഭവിച്ചത് അവിശ്വാസത്താലാണെങ്കിൽ, പാപം സംഭവിച്ചത് അനുസരണക്കേടിലാണെങ്കിൽ, യഥാസ്ഥാപനത്തിൽ ഒരു വഴിയേ ദൈവം വെച്ചിട്ടുള്ളൂ, അത് വിശ്വാസവും ഇന്ന് അനുസരണവുമാണ്. ഒടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, അഗ്നിസർപ്പം നീക്കുവാൻ വേണ്ടി അവർ ഒരു പ്രാർത്ഥന കഴിച്ചു. ദൈവം പറഞ്ഞു, അഗ്നിസർപ്പം നീക്കാൻ പറ്റുകയില്ല, അതങ്ങനെ നിൽക്കും, കാരണം നിങ്ങളുടെ ശിക്ഷാവിധി അത്ര ഭയങ്കരമാണ്. പക്ഷേ നിങ്ങൾ താമ്രസർപ്പത്തിൽ നോക്കിയാൽ ജീവൻ പ്രാപിക്കാം. പ്രിയ സ്നേഹിതരെ, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഞാൻ ആ മരുഭൂമിയിലേക്ക് ഒരു നിമിഷനേരം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ഒരു നിമിഷനേരം നോക്കാം, മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങൾ അനേകരെ കടിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്ന പോലെ അനേകർ അസത്യവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കൂടാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാം. അവിടെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, രണ്ടുപേരെയും അഗ്നിസർപ്പം കടിച്ചതാണ്. മോശ അയച്ച സന്ദേശവാഹകർ ഓടി അവിടെ ചെന്നു, കാരണം ഈ സർപ്പം കടിച്ചാൽ ചില മണിക്കൂറുകൾ മാത്രം ജീവിക്കും. രണ്ടോ മൂന്നോ മണിക്കൂർ നോക്കുവാനുള്ള സമയം കിട്ടും, താമസിച്ചാൽ മരിച്ചു പോകും. ഞാൻ അതിനാണ് മനുഷ്യായുസ് എന്ന് പറയുന്നത്. 70-80 വയസ്സുണ്ടല്ലോ, വർഷമുണ്ടല്ലോ, അത് കേവലം ഭൗതികമായി കുറെ സമ്പാദിക്കാൻ മാത്രമല്ല, നിങ്ങൾ സമ്പാദിച്ചുകൊള്ളുക നല്ല കാര്യം. പക്ഷേ 70-80 വർഷം എന്ന് പറയുന്നത് സാത്താനാൽ നമ്മുടെ ജനനത്തിൽ കടിയേറ്റതിനു ശേഷം നമ്മൾ മരിക്കുന്ന ചില മണിക്കൂറുകളാണ്, വർഷങ്ങളാണ്. ഇത് ക്രൂശിലേക്ക് നോക്കാനുള്ള സമയമാണ്. സർപ്പത്തിന്റെ കടിയേറ്റവന് ലഭിക്കുന്ന സമയം അവന് താമ്രസർപ്പത്തെ നോക്കുവാനുള്ള സമയമാണ്. ആ കൂടാരത്തിലേക്ക് നോക്കുക, രണ്ട് സഹോദരന്മാർ അവർ കടിയേറ്റു കഴിഞ്ഞു. ഇതാ സുവിശേഷ വാഹകന്മാരോട് ഓടിച്ചെന്നു, ദൈവത്തിന്റെ രക്ഷാ സന്ദേശം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നോക്കുക. ഇതാ മൂത്ത സഹോദരൻ അവൻ ആ കൂടാരത്തിൽ കൂടെ നോക്കി, ആ ക്ഷണം അവൻ ജീവൻ പ്രാപിച്ചു. അവന്റെ കട്ടിലിനപ്പുറത്ത് മറ്റവൻ കിടപ്പുണ്ട്, അവനോടും പറഞ്ഞു, നിന്റെ സഹോദരൻ ജീവിച്ചു, വേഗം നോക്കുക, നീ മരിച്ചു പോകും. അവൻ പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ ഞാൻ ഇത് വിശ്വസിക്കുകയില്ല, ഇത് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല, ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആ സുവിശേഷ വാഹകൻ സന്ദേശവാഹകനും അവന്റെ സഹോദരനും പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഞാനും നിന്നെ പോലെ കടിയേറ്റതാണ്, ഞാൻ നോക്കി രക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കണ്ട, ഇത് യുക്തിസഹജമല്ല, എനിക്കിത് അറിയുക വേണ്ട, ഇത് കാലത്തിന് ചേർന്നതല്ല, ഇത് പഴങ്കഥയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചാൽ ആരാണ് ഉത്തരവാദിത്തം? അവനോട് പറയാഞ്ഞിട്ടാണോ? ഞാൻ എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഈ കൂടാരത്തിലെ രണ്ട് സഹോദരന്മാരെ പോലെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. ഞങ്ങൾ മരിക്കേണ്ടവരായിരുന്നു, ഞങ്ങൾ നോക്കി ജീവൻ പ്രാപിച്ചു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട, പുനരുത്ഥാനം ചെയ്ത് വീണ്ടും വരുന്ന നസ്രായനായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷിതാവെന്ന് ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ രക്ഷപ്പെട്ടു, പാപത്തിൽ നിന്ന് മോചിതയായി, ഞങ്ങളുടെ പാപം മുഴുവനും ദൈവം ക്ഷമിച്ചു തന്നു. ഇതാ സർപ്പത്തിന്റെ കടിയേറ്റ പലരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ ജീവിക്കുന്ന സാക്ഷികളാണ്. ഞാൻ ഒരാളെ പ്രസംഗിക്കുന്നുള്ളൂ എങ്കിലും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മൗനമായി, സ്നേഹിതാ മരിക്കരുത്, ഞങ്ങളെ രക്ഷിച്ച ക്രിസ്തു നിന്നെയും രക്ഷിക്കും. ഈ രക്ഷ നിങ്ങൾ നിരസിച്ച ആരാണ് ഉത്തരവാദി? പ്രാർത്ഥനയ്ക്കായി തലകളെ. ഇന്ന് രാത്രി നാം വ്യക്തമായി സുവിശേഷത്തിന്റെ വാക്കുകൾ കേട്ടു. ഇന്ന് രാത്രി നമ്മുടെ ജീവൻ ദൈവം മടക്കി ചോദിച്ചാൽ, നമ്മുടെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? പാപപരിഹാരം വന്നിട്ടുണ്ടോ? ക്രൂശിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം. പ്രിയ സ്നേഹിത, ഇന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു, അതിന്റെ ഉത്തരം ആർ പറയുന്നുവോ അവർ രക്ഷ പ്രാപിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, സത്യസുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നേരെ വിരൽ ചൂണ്ടി ഞാൻ ചോദിക്കുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് പകരമായി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ കൂടാരത്തിലെ രണ്ട് സഹോദരന്മാരെ പോലെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദി? താമ്രസർപ്പം ഉയർത്താഞ്ഞിട്ടല്ല, ക്രൂശ് ഉയർത്താഞ്ഞിട്ടല്ല, ദൈവപുത്രൻ സ്വർഗമഹിമകളെ വെടിഞ്ഞു വരാഞ്ഞിട്ടല്ല. നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, ദൈവത്തെ മാനിക്കുക. നിങ്ങൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചുവെന്നറിയുന്നു, അങ്ങാണ് രക്ഷാമാർഗം, അങ്ങാണ് എന്റെ ദൈവം, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് സ്വർഗം അത് കേൾക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ തീരുമാനം വന്നാൽ ഇന്ന് രാത്രി ദൈവം രക്ഷിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ സത്യദൈവത്തോട് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ രണ്ടു നിമിഷം പ്രാർത്ഥനയ്ക്കെടുക്കുക. കർത്താവേ, ഞാൻ പാപിയാണ്, അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നറിയുന്നു, അങ്ങയെ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അടുത്തത് നിങ്ങളുടെ തീരുമാനത്തിന്.
രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലേ ക്രൂശിന്മേൽ തൂണ്, നിന്റെ പേർക്കല്ലേ ക്രൂശിന്മേൽ തൂണ്, കാൽവരി ரக்ஷிதாவினை காண்க பாபி ரக்ஷிதா